Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് വിദ്യ എന്ന് ഭാഷകാരൻ പറയും. ആ അനുഭവം എങ്ങനെയാണ്, അതിന്റെ സ്വരൂപം എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കിം തസ്യ അന്വേഷണ വിജിജ്ഞാസനാച്ചതിപ്പിച്ചത്, അതുകൊണ്ട് എന്താ പ്രയോജനം? സ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമാനയുക്തമാത്മാനയുക്തേന പ്രകാരേണ ശാസ്ത്രാചാര്യ ഉപദേശേന അന്വേഷ്യ വിജാനാദി സ്വസംവേദ്യതം ആപാദേതി തസ്യ ഏത സർവലോക കാമാവാപ്തി. ഈ ഉപാസകന്റെ ഫലത്തെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഉപാസന ചെയ്ത് മരണ സമയത്ത് മൂർധാവിലൂടെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നവൻ സർവാൻ ലോകാനാപ്നോതി, അവൻ സർവഫലങ്ങളെയും സർവാംശക്കാമാൻ സർവകാമങ്ങളെയും വ്യക്തമാത്മാനേതോക്കാൻ പ്രകാരേണ ശാസ്ത്രാചാര്യ ഉപദേശിയൻ അന്വേഷ്യ വിജാനാദി സ്വസംവേദ്യതാപാതയിതി എന്നു പറഞ്ഞ കാര്യങ്ങളാണ്. തസ്യേത സർവലോകാമാവാപ്തി, സർവലോക കാമങ്ങൾ അവനെ പ്രാപിക്കുന്ന മുമ്പ് പറഞ്ഞു. സർവാത്മനാ ഫലം ഭവതി, സർവാത്മതാ ഫലം ആത്യന്തികമായി തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലാണ് പറയുന്നതെങ്കിൽ സർവാത്മഭാവം വ്യാപാനർത്ഥഭൂത്തപാനെ സർവത സമ്പ്ലതോത്തക്കെ എന്നാണ്. രണ്ട് ദൃഷ്ടിയിലും പറയും, ഉപാസനയുടെ ദൃഷ്ടിയിൽ, മറ്റൊന്ന് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടി. ഭാഷകാരൻ രണ്ടും ഇടകലർത്തി പറയും. സർവകാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ ദൃഷ്ടിയിൽ ബ്രഹ്മലോകത്തിൽ പോയി അവിടെയുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലാണെങ്കിലോ സർവാത്മഭാവം, തന്നിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല, ആ രീതിയിൽ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നു. കാമ്യമായി പ്രാപിക്കേണ്ടതായി മറ്റൊന്നുമില്ല. രണ്ടു തരത്തിലും പറയാം. പ്രജാപതിരുവാച അന്വേഷ്ടവ്യോ വിജിജ്ഞാസിതവേദി ചേഷ നിയമവിധിരേവ നാപൂർവ വിധി. ഇത് മീമാംസയുടെ ഒരു നിയമത്തെ പറയുകയാണ്. വിധിരത്യന്തം അപ്രാപ്തോ നിയമപാക്ഷികേ സതി എന്ന് പറയും. അത്യന്തം അപ്രാപ്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള വേദവിധിയെ അപൂർവ വിധി എന്ന് പറയും. ഉദാഹരണം പറഞ്ഞു സ്വർഗകാമയെ ജയത്ത, ഇത് മീമാംസയിലെ വിഷയം. സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു പ്രമാണത്തിലൂടെയും സ്വർഗത്തെക്കുറിച്ചോ യാഗം സ്വർഗത്തിന് ഉപായമാണെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാൻ നിവൃത്തിയില്ല. വേദത്തിലൂടെ മാത്രം അറിയണം. അപ്പൊ വേദത്തിലൂടെ മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അപൂർവവിധി. അങ്ങനെ അപൂർവവിധി എന്ന് പറയുന്നു. ഇനി നിയമവിധിയുണ്ട്, നിയമപാക്ഷിക. ഏതെങ്കിലും തരത്തിൽ അത് പ്രാപ്തമാകുമ്പോൾ അതിനെ വീണ്ടും അതിനൊരു വ്യവസ്ഥ ചെയ്യുന്നതാണ് നിയമവിധി. അത് മറ്റു തരത്തിൽ അറിയാം. ഇവിടെ പറയുന്നുണ്ട് മിഥ്യാജ്ഞാന സംസ്കാര പ്രാബല്യ അനാത്മ അഭിനിവേശസ്യ പക്ഷേ പ്രാപ്തം ശാസ്ത്രാചാര്യാഭ്യാം ആത്മാന്വേഷണമേവ കാര്യം. അങ്ങനെയും വ്യാഖ്യാനിക്കുക, ഇതൊരു വ്യാഖ്യാനമാണല്ലേ. ഇവിടെ ആത്മാഭിനിവേശം ഇല്ല, മറിച്ച് ശരീരാദികളിലുള്ള ആത്മാഭിനിവേശമാണുള്ളത്. അതുകൊണ്ട് മിഥ്യാജ്ഞാന സംസ്കാരമുണ്ട്. ഇതിങ്ങനെ പ്രാപ്തമായി ഇവിടെ ആത്മബോധമുണ്ട്, വിശേഷം ആത്മബോധമില്ലാതെ. പക്ഷെ ആത്മബോധം എവിടെ ഇരിക്കുന്നു? ഈ ശരീരത്തിൽ. ശരീരം ആത്മാവാണ് ധരിച്ചിരിക്കുന്നത്, വിരോചനം മറ്റും ധരിച്ചതുപോലെ. ഇനി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്ന് ധരിച്ചാൽ തന്നെ അതും അപൂർണമായിട്ടാണ്. വേറെ തരത്തിൽ പറയാം, ശാസ്ത്രാചാര്യ ഉപദേശം മന്ത്രേണ ആത്മാന്വേഷണേ സ്വതന്ത്ര ഉപായാന്തര അഭാവ. ശാസ്ത്ര ആചാര്യതായ ഈ മാർഗം, ശ്രുതിയുടെ മാർഗം, തദ്വീതം അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ ശ്രുതിയുടെ ആശയത്തെ ഉൾക്കൊണ്ട ആചാര്യന്മാരുടെ മാർഗമാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതല്ലാതെ ആത്മാന്വേഷണത്തിന് വേറെ സ്വതന്ത്രമായ ഉപായങ്ങളൊന്നും തന്നെയില്ല. ഒന്നുമില്ല, ആ ശ്രുതിയെ ആശ്രയിക്കുക. അല്ലെങ്കിൽ ആചാര്യനെ ആശ്രയിക്കുക. അതാണ് ഭാഷകാരൻ എപ്പോഴും പറയും ശാസ്ത്രാചാര്യ ഉപദേശം. ഇതല്ലാതെ സ്വതന്ത്രമായ മാർഗമൊന്നുമില്ല. പക്ഷെ എന്നാലും ആത്മബോധം ആൾക്കാർക്കുണ്ട്. ഞാൻ ഇതല്ല ആത്മബോധം, പക്ഷെ അത് ശരീരത്തെ എത്തി നിൽക്കുന്നു. ഇങ്ങനെ ഒരു ആത്മബോധം പ്രാപ്തമാകുമ്പോൾ ശാസ്ത്രനും ശാസ്ത്രവും ആചാര്യനും പറയുന്നു ഇതല്ല എന്ന്, അതിനെ ശുദ്ധീകരിക്കും. അതാണ് നിയമവിധി എന്ന് പറയുന്നത്. അത് പ്രാപ്തമായി, പക്ഷെ അതിനെ വ്യക്തമാക്കുന്നു. ഇത് പൂർവ്വമീമാംസയിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപൂർവവിധി, നിയമവിധി, പരിസംഖ്യാവിധി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു. തത്രജ അന്യത്ര ച പ്രാപ്തോ പരിസംഖ്യേതി ഗീയതി. അടുത്ത സംഗ്രഹത്തിൽ മറ്റും ശ്ലോകവാർത്തികത്തിൽ മറ്റും പറയുന്നു. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഭാഷകാരൻ. ഇതൊരു അപൂർവവിധിയല്ല, അപൂർവമായ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല. ആത്മാവ് അപൂർവമല്ല. ആത്മാവ് ഏത് രീതിയിൽ നോക്കിയാലും ശരി, സർവ അനുഭവസിദ്ധമായ കാര്യമാണ്. പക്ഷെ എന്നാലും ആരും ആത്മജ്ഞാനികളല്ല. അതുകൊണ്ട് അതിനൊന്ന് പരിഷ്കരിക്കുന്നു. അതാണ് നിയമവിധി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായ ചർച്ച സുരേശരാചാര്യരും ബൃഹദാരണ്യ വാർത്തികത്തിലും മറ്റും നടന്നു. അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെ ഇങ്ങനെ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു മുഖ്യമായ വിഷയമാണിത്. പ്രത്യേകിച്ചും മീമാംസകരായ പണ്ഡിതർ, അപ്പയ്യാദീക്ഷിതർ, സുരേശരാചാര്യരെ പോലെയുള്ളവരൊക്കെ, വാചസ്പതി മിശ്ര, ഇവരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വലിയ വാദകോലാഹലങ്ങളാണ് ഇതിനെക്കുറിച്ച്. ഇത് അപൂർവവിധിയാണോ അതോ നിയമവിധിയാണോ, ഇങ്ങനെയുള്ള ചർച്ചകൾ ഭാഷകാരനൊന്ന് സൂചിപ്പിച്ചിട്ട് പറയുന്നു. നമുക്കിപ്പോൾ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ഇത് നിയമവിധിയാണ്. ഇത് പ്രാപ്തമായ ഒന്നിനെ വ്യക്തമാക്കുകയാണ്. ഏവം അന്വേഷ്ടവ്യോ വിജിജ്ഞാസിത വ്യത്യർത്ഥ ദൃഷ്ടാർത്ഥത്വ അന്വേഷണ ജിജ്ഞാസനയോഹോ ജിജ്ഞാസ അന്വേഷണം. ഇതിനൊക്കെ ദുഷ്ടമായ ഫലമുണ്ട്. ദുഷ്ടാർത്ഥത്വം ചതുർശേരി നാഹമത്ര ഭോഗ്യം പശ്യാമിത്യനേന അസകൃതം. ഇവിടെ ഈ ലോകത്ത് എനിക്ക് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നാഹമത്ര ഭോഗ്യം പശ്യാമി, ഇവിടെ കാണുന്ന ഒന്നും എനിക്ക് ഭോഗ്യമായതല്ല. അല്ലെങ്കിൽ എന്താണോ എനിക്ക് വാസ്തവത്തിൽ ഭോഗ്യമായിരിക്കുന്നത് അതെനിക്ക് ഈ ലോകത്ത് കാണാൻ പറ്റുന്നില്ല. ഈ ശരീരാഭിമാനത്തിൽ, ഈ ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ അതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പരരൂപേണജ ദേഹാജ ധർമ്മീയ അവഗമ്യമാനസ്യ ആത്മസ്വരൂപാധിഗമേ വിപരീത അധികമെന്ന് ഇവിടുത്തെ ദുഷ്ടം ഫലമിരി. എന്താണ് ദുഷ്ടഫലം? ഇതെങ്ങനെയാണ് നിയമവിധിയാകുന്നു പറയുന്നത്? പരരൂപേണജ ദേഹാദി ധർമ്മീയ അവഗമ്യമാനസ്യ. ആത്മാനുഭവം ഉണ്ട് സർവർക്കും, പക്ഷെ അത് പരരൂപത്തിൽ തന്നെ ഉണ്ട്. ദേഹധർമ്മത്തിൽ ഞാൻ എന്റേത്, ഈ തരത്തിൽ ദേഹ അഭിമാനത്തോടുകൂടി ആത്മാവിനെ അറിയുന്നു. അതിന്റെ സ്വരൂപ അധികമേ, പക്ഷെ അതുപോലെ സ്വസ്വരൂപത്തെ അറിയണം. ഇപ്പൊ വിപരീത അധികമെന്ന് പറത്തി, സ്വരൂപാധികമോ എന്ന് പറയുന്നത് എന്താണോ, അവിടെ മുഖ്യമായി എന്താ സംഭവിക്കുന്നത്? വിപരീത ജ്ഞാന നിവൃത്തി. ഈ ദേഹാദികളിലുള്ള ആത്മബോധം, അഹന്ത മമത ഇവയുടെ നാശം, ദുഷ്ടം ഫലം. ഇത് പ്രത്യക്ഷമായ ഫലമാണ്. ആത്മജ്ഞാനത്തിന്റെ ഫലം പ്രത്യക്ഷമാണ്. അഭിമാന നാശമാണ്. അഭിമാനം എന്ന് പറയുമ്പോൾ കുറച്ച് സമ്പത്തുണ്ട് അതിൽ അഭിമാനിക്കുക, വിദ്യയുണ്ട് അതിൽ അഭിമാനിക്കുക, അങ്ങനെയുള്ള അഭിമാനമല്ല. സർവ അഭിമാനക്കും മൂലകാരണമായിരിക്കുന്ന ദേഹാഭിമാനം. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ ജീവൻ ആദ്യം പിടികൂടുന്ന സാധനം അതാണ്. ആ അഭിമാനം, അതിന്റെ നിവൃത്തി ദുഷ്ടം ഫലം. അതാണ് ആത്മവിദ്യയുടെ ഫലം. അതുകൊണ്ട് ഇത് നിയമാർത്ഥ ദേവാസ്യ വിധേഹി യുക്ത. അതുകൊണ്ട് ഇത് നിയമവിധിയാണ്, അപൂർവവിധിയല്ല. അന്നത്വ അഗ്നിഹോത്രാദീനമി അപൂർവ വിധിത്വം മിക സംഭവതി. അഗ്നിഹോത്രാദികളെ പോലെ ഇതൊരു അപൂർവ വിധിയല്ല. എന്നാൽ ഇനി ആഖ്യായികയെ കുറിച്ച് പറയുന്നു, കഥയെ കുറിച്ച്. എന്താണ് തഥ ഉഭയേ ദേവാസുരാ അനുബുധിരേ ദേഹോചുഹു ഹന്തതം ആത്മാനം അന്വിച്ഛാമോ യം ആത്മാനം അന്വിഷ്യ സർവാംശ ലോകാന പുനോതി സർവാംശ കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാം അഭിപ്രവ്രാജ വിരോചനോ അസുരാണാം തൗഹ അസംവിദാനാമേവ സമിത്പാണി പ്രജാപതി സകാശം ആജഗ്മതുഹു തദ്ഉഭയേത്യാഖ്യായിക പ്രയോജന മുക്തം തദ്ഹഗില പ്രജാപതിർവചനം ഉഭയേ ദേവ സുരഹ ദേവാശ്ച അസുരാശ്ച. ഇവിടെ മുമ്പ് പറഞ്ഞത് സാത്മാ അപഹത പാത്മാ ഇതെല്ലാം പ്രജാപതി പറഞ്ഞാണ്. ഇതെല്ലാം കേട്ടിട്ട് പ്രജാപതിയുടെ വചനം ഉഭയേ ദേവാസുര ദേവാസ്തസുരാശ ദേവാസുര അനു പരമ്പരാഗതം സ്വകർണഗോചരം ആപന്നം അനുബുദ്ധിരെ അനുബുദ്ധവന്ത. പ്രജാപതി പണ്ടങ്ങോ ഇത് പറഞ്ഞു, ആത്മാപദ പാത്മാ വിജരോ വിമൃതർ വിശവോ ഇതെല്ലാം പ്രജാപതി പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ്? സർവാംശ കാമാൻ സർവാംശലോകാൻ. ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവലോകങ്ങളെയും സർവകാമങ്ങളെയും പ്രാപിക്കാം. ഇതാണ് ദേവന്മാരെയും അസുരന്മാരെയും ആകർഷിച്ചത്. കാരണം ഈ ദേവന്മാരും അസുരന്മാരും എല്ലാം ഈ മൂന്ന് ലോകങ്ങളെയും കീഴടക്കാൻ നടക്കുന്നവരാണ്, അമൃത അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഇതെവിടെ കിട്ടും? അപ്പൊ സർവലോകങ്ങളെയും സർവകാമങ്ങളെയും ആഗ്രഹിക്കുന്നവരാണ് ഇവരുണ്ട്. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് പ്രജാപതി പറയുന്ന ഇത് കേട്ടത്. ദേവാശ്ചസുരാശാനു പരമ്പരാഗതം സ്വർണഗോചരാപന്നം. എന്താണ് ഈ ആത്മാ അപഹത പാത്മാ? ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവലോകങ്ങളും നേടാം, സർവകാമങ്ങളും നേടാം. യുദ്ധത്തിന്റെ നോമിച്ചത് പരസ്പരം പോരടിക്കേണ്ട കാര്യമില്ല. അനുപബുദ്ധിരെ അനുബുദ്ധവന്ത പ്രജാപതി വചന ബുദ്ധ അപൂർവൻ. ഈ മൂന്ന് ലോകങ്ങളും ഇന്ദ്രപദവി ലോകം ഇതെല്ലാം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്ത് നടക്കുന്ന കാലമാണ്, വലിയ ശത്രുക്കളായിട്ട്. ആ സമയത്താണ് പ്രജാപതിയുടെ പ്രസ്താവന വന്നത്. എന്താണ് ഈ ആത്മാഭക്തപാത്മാ? ഈ ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ മൂന്ന് ലോകം കിട്ടും, സർവ്വതും കിട്ടും, അമൃതവും ഇഷ്ടം പോലെ കുടിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തേഹുജുക്തമുന്ദ്വന്യുന്യദേവാസ്വപരിഷ്യന്തിർഭവതാം പ്രജാപതിനോക്തം തം ആത്മാനം അന്വിച്ഛാമോ അന്വേഷണം കുർമോ. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രൻ തന്റെ സദസ് വിളിച്ചു കൂട്ടി, മീറ്റിംഗ് വിളിച്ചുകൂട്ടി. സ്വപരിഷതം പരിഷതി എല്ലാ ദേവന്മാരെയും വിളിച്ചു കൂട്ടി. വിരോചനനാണ് അസുരന്മാരുടെ രാജാവ്, അയാളും തന്റെ സൈന്യങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി, പറഞ്ഞു നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, തൽക്കാലത്തേക്ക് യുദ്ധവിരാമം. എന്തുകൊണ്ട്? പ്രജാപതി പറഞ്ഞിട്ടുണ്ട് ഈ ആത്മാപഹത പാത്മ അതറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വലോകങ്ങളെയും സർവ്വകാമങ്ങളെയും പ്രാപിക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് തമ്മിലടിക്കില്ല, അവിടെ യുദ്ധത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് ജനാധിപത്യ രീതിയിൽ കൂടി ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ അനുമതി ഭവതാം, നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ പ്രജാപതിനോക്തം തം ആത്മാനം അന്വിച്ഛാമോ. ഞാനൊരു കാര്യം ചെയ്യാം, പ്രജാപതിയുടെ അടുത്ത് നമ്മൾ ഈ സൈന്യവും യുദ്ധ സന്നാഹങ്ങളൊന്നുമായിട്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ പോയി പ്രജാപതിയുടെ അടുത്ത് പോയി വിവരം അന്വേഷിച്ചു വരാം. അന്വേഷണം കുർമോ എം ആത്മാനം മനുഷ്യ സർവാസ്ത ലോകാനാത്മനോദി. അവിടെ പോയി ഇതെല്ലാം അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സർവ്വലോകങ്ങളെയും സർവ്വകാമങ്ങളെയും പ്രാപിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോകാം. സർവാസ്ത ലോകാനാത്മനോദി സർവാസ്തകാമാൻ ഇത്യുക്ത ഇന്ദ്ര ഇവ രാജായവ സ്വയം ദേവാനാം ഇതരാൻ ദേവാംശ ഭോഗപരിച്ഛദം സർവം സ്ഥാപയിത്വ ശരീരമാത്രേണ ഇവ പ്രജാപതിം പ്രതി അഭിപ്രവ്രാജ. അങ്ങനെ അവരുടെ സദസ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇനി അവരോട് അടിപൊളിക്കൊന്നും പോകേണ്ട, അമൃതിനു വേണ്ടി ഞാൻ പോയി ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാം. പക്ഷേ പ്രജാപതിയുടെ അടുത്താണ് പോകേണ്ടത്, ആള് വലിയ ആളാണ്, അതുകൊണ്ട് ഈ പോക്കില് ഈ ഛത്ര ചാമരങ്ങളോട് കൂടിയൊന്നും അവിടെ പോയാൽ ശരിയാവത്തില്ല. ചതുരംഗ പടയുന്നോടെ കൊണ്ടുചെല്ലാൻ പാടില്ല. അതുകൊണ്ട് ഭോഗ പരിച്ഛേദം സർവസ്ഥാപയിക്കുക, ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ദേവലോകത്ത് ഐരാവതവും മറ്റ് വസ്തുവകകളെല്ലാം അവിടെ വച്ച് ദേവന്മാരെയും അവിടെ ആക്കി. ശരീരം മാത്രേനെ താൻ ഉടു തുണിക്കും മറുതുണിയില്ലാതെ നേരെ പ്രജാപതിയും പ്രത്യഭിപ്രാജ നേരെ പ്രജാപതിയുടെ അടുത്തേക്ക് പോയി. പ്രകൃതവാൻ സ്ഥതാ വിരോചനോ അസുരാണാം. ഇത് തന്നെ വിരോചനന് ഇത് കേട്ടു. വിരോചന ഉടനെ അസുരന്മാരുടെ തദസ് വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇനി അമൃതത്തിന് വേണ്ടി യുദ്ധത്തിന്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ ഒരു പ്രതിനിധിയായി അവിടെ പോയി കാര്യം മനസ്സിലാക്കി വരാം, വന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അമൃത പകർന്നു തരാം. അവര് സമ്മതിച്ചു. എന്നിട്ടവർ വളരെ മര്യാദക്കാരായിട്ട് പോയി. അവരുടെ രാജചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? വിനയേന ഗുരു ഗുരവാ അഭിഗന്ധവ്യ വിത്യന്തം ദർശി. അങ്ങനെ ഗുരുക്കന്മാരുടെ ഗുരവോ വിനയേന ഗുരവോ അഭിഗന്ധവ്യ, ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ വിനയത്തോടുകൂടി പോകാവൂ, പ്രതാപമൊന്നും അവിടെ കാണിക്കരുത്. എന്നർത്ഥം താൻ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ. ചിലർ പത്ത് പേരെല്ലാം മോതിരവും വൈരക്കടുക്കനും വലിയ മാലയൊക്കെ അണിഞ്ഞ് വലിയ കൊടകൊണ്ടിയൊക്കെ ആയിട്ട് ഗുരുക്കന്മാരെ ഒമ്പിച്ചു തന്റെ ഇത്രയൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. അങ്ങനെയൊന്നുമല്ല, ഗുരുക്കന്മാരുടെ സമീപത്ത് ചെല്ലേണ്ട, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എല്ലാം വിട്ട് വളരെ മര്യാദക്കാരായി, വളരെ ഒതുക്കത്തോടുകൂടി. എന്തായാലും ഇതൊരു വലിയ കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും കിട്ടാത്ത കാര്യം, അത് കിട്ടാമെന്ന് പറഞ്ഞയാള് സാധാരണക്കാരനല്ല, ഗുരു തന്നെയാണ്. അതുകൊണ്ട് വിനയേന ഗുരവോ അഭിഗന്ധവ്യ, വളരെ വിനയത്തോടുകൂടി ഗുരുവിന്റെ അടുത്ത് ചെല്ലാവും. പക്ഷെ ഇന്ന് അതൊക്കെ മാറിപ്പോയി. ഇന്ന് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്ന ആദ്യം ചെന്ന് ഷേഖുഖാന്റെ അടുത്ത് ഹലോ തത്വമസി എന്ന് പറഞ്ഞാട്ടെ എന്ന് പറയുന്ന കാലമാണ്. പഴയ കാലത്തെ കുറിച്ച് പറയാം. അഭിഗന്ധവ്യ ഇത്യതദ്ദർശയതി, അതിനൂടെ കാണിക്കുകയാണ്. ത്രൈലോക്യ രാജ്യാസ ഗുരുതര വിദ്യ പറയുന്നു. ഇപ്പോ ഭാഷകാരൻ പറയുന്നു, എന്താണ്? മൂന്ന് ലോകത്തെക്കാളും ഗുരുതരമാണ്, വെയിറ്റ് ഉള്ളതാണ് ആത്മവിദ്യ. മൂന്ന് ലോകത്തെ നേടുന്നതിലും വലുതാണ്. കാരണം ഇന്ദ്രനും വിരോചനന്റെയും ശ്രമം എന്താണ്? മൂന്ന് ലോകങ്ങളെയും കീഴ്പ്പെടുത്തുക, അതിലൂടെ സർവകാമങ്ങളെയും പ്രാപിക്കുക. ഇവിടെ ഇപ്പൊ അവർക്കൊരു ചെറിയ വിളിവ് വന്നു. പ്രജാപതിയുടെ ഈ വാക്യം കേട്ടപ്പോ യുദ്ധം കൂടാതെ നേടാമല്ലോ, അതുകൊണ്ട് ഈ മൂന്ന് ലോകങ്ങളെക്കാളും വലുതാണ്, ഈ ലോകങ്ങളെ പ്രാപിക്കുന്നതിലും വലുതാണ്, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിലും വലുതാണ് ആത്മവിദ്യ. ഇതോ ദേവാസുര രാജോ മഹാർഹ ഭോഗാർഹോ സന്തോ തഥാ ഗുരും അഭ്യുഗതവന്തു. ഈ ദേവരാജാവും അസുര രാജാവും ഒരു നിസ്സാരന്മാരല്ല, ഒരു വലിയ പൂജ്യന്മാരാണ്. അസുര രാജാവ് അസുരന്മാരുടെ ഇടയിൽ പൂജ്യനാണ്. വലിയ വലിയ പ്രബലന്മാരായ രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മഹാബലിയെ പോലെയൊക്കെയുള്ള രാജാക്കന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദേവേന്ദ്രൻ ദേവരാജ അവിടെയും എന്താണ്, വലിയ പൂജനീയനാണ്. ദേവന്മാരും മറ്റുള്ളവരും പൂജിക്കുന്നവരാണ്. അതുപോലെ ഭോഗാർഹവും, അവർക്ക് അനേക ഭോഗ്യ വിഷയങ്ങളുണ്ട്. എല്ലാ അനുഭവത്തിന് യോഗ്യമായ സർവ്വത അവർ കൈവശം വെച്ചിരിക്കുകയാണ്, നേടിയിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരായിട്ട് കൂടി ഗുരും അഭ്യുഗതവന്തോ, അവർ ഈ വിദ്യയ്ക്ക് വേണ്ടി ഗുരുവായ പ്രജാപതിയെ സമീപിച്ചു. തവകില അസംവിധാനവും ഏവ അന്യോന്യം സംവിധം അക്രുവാണോ വിദ്യാഭ്രംഭരത്തി അന്യോന്യം ഈർഷ്യാം ദർശയന്തോ സമിത് പാണി സമിത് ഭാരഹസ്തു പ്രജാപതി സകാശം ആ ജഗ്മതുഹു ആഗതവന്തോ. ഈ പാര പണ്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാ ഇവർ രണ്ടുപേരും ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെ പോയത്, എല്ലാ ശിഷ്യന്മാരും ഒരു ഗുരുവിന്റെ അടുത്താണെങ്കിലും ആ സംവിധാനവും പരസ്പരം മിണ്ടിയില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് നടക്കുന്ന ശിഷ്യന്മാരെ പലരും പരസ്പരം കണ്ടാ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാറുണ്ട്, പരസ്പരം മിണ്ടാറില്ല. കാരണം പരസ്പരം പാരയാണ്. അത് തന്നെയാണ് ഇവർ പണ്ടേ ഉള്ള കാര്യമായ ഇത്. വിരോചനനും ഇന്ദ്രനും തുടങ്ങിയ അന്യോന്യം ആ സംവിധം, സംവിധം എന്ന് വെച്ചാൽ മൈത്രി, ഇത് കണ്ടതുപോലെ നടിച്ചില്ല. രണ്ടുപേരും ഒരു സന്നിധിയിലാണ് എത്തിയെങ്കിലും പരസ്പരം കണ്ടതായി നടിച്ചില്ല. ഒരാൾ എതിരെ വന്നു, മറ്റേ ആൾ പടിഞ്ഞാറോട്ട് നോക്കി നടന്നു, കണ്ടില്ല. ഒരു ശിഷ്യന്റെ സന്നിധിയിലാണ്, ഒരു ഗുരുവിന്റെ സന്നിധിയിലാണ് ശിഷ്യന്മാർ. ഞാൻ പരസ്പരം പലപ്പോഴും സൗകര്യപൂർവ്വം ഒഴിവാക്കി കളയും, കാരണം ഏറ്റുമുട്ടിയാൽ അപകടമാണ്. അതുകൊണ്ട് ആ സംയുതം അകുറവാണ്. വ്യക്തമായി പറയുന്നു, ഒരു മൈത്രിയും ഇല്ലാതെ തന്നെ. സംയുതം എന്ന് വെച്ചാൽ മൈത്രി, സംയുതം മൈത്രിയും താഴെ കൂടത്തിലുണ്ട്. പരസ്പരം യാതൊരു അങ്ങനെ പരസ്പരം കുശലമൊന്നും വേണ്ട. നീ എനിക്ക് ഭാരവയ്ക്കുന്നവനാണ്, ഞാൻ നിനക്കും ഭാരവയ്ക്കും. ഇതുവരെ അതായിരുന്നല്ലോ ജോലി, പരസ്പര യുദ്ധമായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഗുരുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ യുദ്ധത്തിൽ നിന്നങ്ങ് മാറാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, പരസ്പരം ഒന്നും മിണ്ടിയില്ല, കണ്ട ഭാവം നടിച്ചില്ല. ഒരാൾ കിഴക്കോട് വന്നു, ഒരാൾ പടിഞ്ഞാറോട് വന്നു. രണ്ടുപേരും ഗുരുവിന്റെ മുമ്പിൽ വന്ന് സാഷ്ടാ നമസ്കരിച്ചു, എഴുന്നേറ്റ് തിരിച്ചു നടന്ന് ഉപദേശം വാങ്ങിക്കൊണ്ട്. പിന്നെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാലും തഥൈവ വിദ്യാഫലം പുരത്തി അന്യോന്യം വീർഷ്യാം ദർശിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ശിഷ്യന് സംശയം, ഇവൻ ഈ ഗുരുവിൽ നിന്ന് എന്താ നേടാൻ പോകുന്നു, പിന്നെ ഞാൻ നേടുന്ന ഈ കൂടുതൽ അവൻ വല്ല നേടുമോ? മറ്റവന് സംശയം, ഇവൻ ഇനി എന്താ ഇവിടെ നിന്ന് നേടാൻ പോകുന്നു, ഇവൻ ഇനി ഞാൻ നേടാത്ത വല്ല നേടുമോ? അതുകൊണ്ട് തന്നെ പരസ്പരം ഈർഷ്യ. അതാണ് എന്തിനു വിദ്യാഫലം പ്രതി, വിദ്യാഫലത്തെ സംബന്ധിച്ച്. ഞാൻ മോക്ഷം നേടുന്നുമ്പോ ഇവൻ മോക്ഷം നേടി ഇവിടുന്ന് രക്ഷപ്പെടുമോ? അത് പാടില്ല. അങ്ങനെ അന്യോന്യം ഈർഷ്യാന്തരസേന്ദു, പരസ്പര ഈർഷ്യയോടുകൂടി ശിഷ്യന്മാര്. ഇത് എത്ര കറക്റ്റായി പറഞ്ഞിരിക്കുന്നു ചെല്ലു വിചാരിക്കും, ഞാൻ പറയുകയാണ് നല്ല ഇത് ഭാഷകാരൻ തന്നെ പറയുകയാണ്. അന്യോന്യം ഈർഷ്യാന്തരസേന്ദു, പരസ്പര ഈർഷ്യയോടുകൂടി. അവൻ നേരത്തെ മോക്ഷം നേടുമെങ്കിൽ അങ്ങനെ അവനെ മോക്ഷം നേടാൻ വിടാൻ അനുവദിക്കാൻ പാടില്ല. അതിന് എനിക്ക് മോക്ഷം നേടണം. അങ്ങനെ മോക്ഷത്തിലും ഈർഷ്യയുണ്ട് പരസ്പരം. ഇവിടെ പറയുന്നു വിദ്യാഫലത്തിൽ ഈർഷ്യ. ആർക്കാണ് മുമ്പേ ഫലം കിട്ടുന്നത്? ഇവൻ ആദ്യം ഇതൊക്കെ മനസ്സിലാക്കി ഇവിടുന്ന് ചാടിപ്പോകുമോ, അതോ മറ്റവും മനസ്സിലാക്കുമോ? ഇങ്ങനെയുള്ള, പക്ഷെ ഇതൊക്കെ മാറി എന്ന് പറയുന്നുണ്ട്. കുറച്ചുകാലം ഇവരെ അവിടെ കഴിഞ്ഞപ്പോ, ഗുരുവിന്റെ സന്നിധി കഴിഞ്ഞപ്പോ ഇതൊക്കെ ക്രമേണ അങ്ങ് അരിഞ്ഞരിഞ്ഞ് പോയി. എന്നാലും ചെന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പരസ്പര ഈശ്വരോടുകൂടി ദർശിച്ചു. എന്നാൽ ഗുരുവിന്റെ സന്നിധിയിൽ ഗുരുവിനോട് അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലതാണ്. ഗുരുവിന്റെ സന്നിധിയിൽ ഗുരുവിനോട് ശിഷ്യന്മാർക്കെല്ലാം വിനയം ആദരം കാണും. ശിഷ്യന്മാർ പരസ്പരം അംഗീകരിക്കത്തില്ല. ആരാണ് ദിവ്യൻ, ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ള കാര്യത്തിലുള്ള തർക്കം അത് ശിഷ്യന്മാരുള്ളിടത്തോളം കാലം കാണും. അത് തന്നെയാണ് ഇവിടെയും. അവരെന്ത് ചെയ്തു, സമിത് പാണി സമിത് പാണിയായി എന്ന് വെച്ചാൽ പൂർണ്ണമായ സേവന സന്നദ്ധ. ഗുരുവിനോട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, പക്ഷെ തന്നോടില്ല. അതാണ് ശിഷ്യന്മാരുടെ പരസ്പരമുള്ള മനോഭാവം. സമിത് ഭാരഹസ്തവും സമിത് ഭാരം, എന്തും തയ്യാറായി നടത്തും. അവിടെ എന്ത് വേണോ ഗുരുവിന് വേണ്ടി എന്ത് ചെയ്യുന്നതിനും സമർപ്പിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. പക്ഷെ പരസ്പരമുള്ള അത് വിടാൻ പറ്റത്തില്ല. പ്രജാപതി സകാശം ആ ജഗ്മതുരുഹു പ്രജാപതിയുടെ അടുത്ത് അവരെത്തിച്ചേർന്നു. തദ്ധ ഉഭയേ ദേവാസുര അനുബുദ്ധിരേ ദേഹോചഹു ഭന്ദതം ആത്മാനം അന്വിച്ഛാമോ യം ആത്മാനം അന്വിഷ്യ സർവാംശലോകാനാപ്നോതി സർവാംശക്കാമാൻ ഇതി ഇന്ദ്രോ ഹൈവ ദേവാനാം അഭിപ്രവ്രാജ വിരോചനോ അസുരാണാം തവ അസംവിധാനോ ഏവ സമിത്പാണി പ്രജാപതി സകാശം ആ ജഗ്മതുഹു തൗഹ ദ്വാത്രിംശതം വർഷാണി ബ്രഹ്മചര്യം ഊഷതുഹു തൗഹ പ്രജാപതിരുവാച കിമിച്ഛൻ തവ ആസ്തം ഇതി തൗഹ ർവിശോകോ വിജിഗസോ അഭിപാസ സത്യകാമ സത്യസങ്കൽപ്പ സോ അനിഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ സർവാംശലോകാനാപ്നോതി സർവാംശകാമാൻ യസ്തമാത്മാനം അനുവിദ്യ വിജാനാതീതി ഭഗവതോ വചോ വേദയന്തേ തം ഇച്ഛന്തോ ആസ്തം ഇതി തൗഹ ഗത്വാ ദ്വാത്രിംശതം വർഷാണി ശുശ്രൂഷാ പരോ ഭൂത്വാ ബ്രഹ്മചര്യ ഊഷധൂഷിതവന്തോ. അവരവിടെ ചെന്നിട്ട് ഇവിടെ ചെന്ന ഉടനെ തന്നെ ബ്രഹ്മവിദ്യയൊന്നും പറഞ്ഞു കൊടുത്തില്ല, ഉപദേശമൊന്നും കൊടുത്തില്ല. കൃത്യമായും ദ്വാത്രിംശതം വർഷം, 32 വർഷം കറക്റ്റ് കണക്ക് പറഞ്ഞിരിക്കുകയാണ്. 32 വർഷം ശുശ്രൂഷ ഭരവൂത്വ ശുശ്രൂഷ അവിടെ സേവയൊക്കെ ചെയ്തു, മുറ്റമടിക്കുക, പാചകം ചെയ്യുക തുടങ്ങിയുള്ള പണികളെല്ലാം ചെയ്ത് അവിടെ പ്രജാപതിയുടെ അടുത്ത് 32 വർഷം, ചില്ലറ കാലമൊന്നുമല്ല, അവിടെ കഴിഞ്ഞു. ബ്രഹ്മചര്യം ഊഷധൂഷിത വന്നു, അവിടെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചു. എന്നിട്ടും പറഞ്ഞു കൊടുത്തില്ല, ബ്രഹ്മചര്യം വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നിട്ടാണ് ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ 12 കൊല്ലമായി ഇതുവരെ എനിക്കൊന്നും പറഞ്ഞു തന്നില്ല എന്ന് ആൾക്കാർ പരാതി പറയുന്നു. 32 വർഷം കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ല. അഭിപ്രായജ്ഞ പ്രജാപതി ഇസ്തവാച, പ്രജാപതിക്ക് മനസ്സിലായി ഇവരെന്താ വന്നിരിക്കുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരെന്തിനു വേണ്ടി സേവനം ചെയ്യുന്നു, അതെല്ലാം മനസ്സിലായി. പക്ഷെ ഒന്നും മനസ്സിലാക്കിയവർ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, മഠാധിപതിയാകാനൊന്നും അല്ല എന്ന് മനസ്സിലായി. കിമിച്ഛന്തോ, എന്താഗ്രഹിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഈ പണിയെടുക്കുന്നത്. കിം പ്രയോജനം അഭിപ്രേത്യ ഇച്ഛന്തോ ആസ്തമൂഷിത ബന്ധോ യുവാമിതി ഉക്തോ. രണ്ടുപേരും ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരെയും വിളിച്ച് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം, കുറെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ മുറ്റമടിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് വല്ല താല്പര്യമുണ്ടോ എന്നാണ്. ഒന്നും അറിയാത്ത മട്ടിൽ കിം പ്രയോജനം, എന്താ പ്രയോജനം, അഭിപ്രായത്തെ ഇച്ഛന്തോ അവാസ്തമൂഷിത ബന്ധോ യുവാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇത്രയും കാലം 32 വർഷം ഇവിടെ ഈ സേവയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത്യുക്തോ തൗഹവു ചതുഹു എന്ന് ചോദിച്ചു, അതുവരെ ഒന്നും ചോദിച്ചില്ല, എന്ത് ചെയ്യുന്നു എന്നോ എന്താ ആവശ്യമെന്നോ എന്തിനു വന്നെന്നോ കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. 32 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു സുപ്രഭാതി ചോദിക്കുന്നത്, എന്താ വന്നാണ്. അപ്പൊ പ്രജാപതിയുടെ മനസ്സത്ര കടുത്തതാണ്. അപ്പോ രണ്ടുപേരും കൂടി പറഞ്ഞു, എന്താണ് ആത്മഇത്യാദി ഭഗവതോ വചോ വേദയും ദേശിഷ്ട തത്ത് ആത്മാനം ഞാതും ഇച്ഛന്തോ ആസ്തമിതി പറയുന്നു. ൗഹൂചദോയമാത്മാപഹതാത്മാവിചരോ വിമൃതൃവിശോകോ വിജിഗിസ്വപിപാസ സത്യകാമ സത്യസങ്കല്പ സ്വാന്വേഷ്ടവ്യസ വിജിജ്ഞാസതവ്യ സർവാംശ ലോകാനാത്മനോതി സർവാംശ കാമാനേസ്തം ആത്മാനം മനുവിദ്യ വിജാനാതീതി. ഇത്രയും പറഞ്ഞു. മുമ്പ് പറഞ്ഞത് പ്രജാപതിയുടെ വചനത്തെ തന്നെ അവരേറ്റു പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു, അതുകൊണ്ട് ആ ആത്മാവിനൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 32 വർഷം ഇവിടെ പണിയെടുത്തത്. യദ്യപി പ്രാക് പ്രജാപതേഹെ സമീപാഗമനാ അന്യോന്യ വീഷായുക്തു അഭൂതാം. ഇവര് രണ്ടു കൂട്ടരും ദേവന്മാരും അസുരന്മാരും അവരുടെ ആയുഷ്കാലം മുഴുവൻ അവർ യുദ്ധം ചെയ്ത് കഴിയുന്നവരാണ് പരസ്പരം. അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാരും പരസ്പരം യുദ്ധം ചെയ്യുന്നവരാണ്. പക്ഷേ ഇതെല്ലാം പ്രജാപതിയുടെ സമീപത്ത് വരുന്നത് വരെ, പ്രാക് പ്രജാപതിയെ സമീപാഗമനാ അന്യോന്യം ഈർഷ്യായുക്തു, പരസ്പര ഈർഷ്യ ഉണ്ടായിരുന്നു. പക്ഷേ അഭൂതം തഥാപി, അങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ 32 വർഷം കഴിഞ്ഞല്ലേ, രണ്ടുപേർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്താണ് ഈ വിദ്യ നേടുക, വിദ്യ പ്രാപ്തി പ്രയോജന ഗൗരവാ. ആ വിദ്യാപ്രാപ്തി, അതിന്റെ പ്രയോജനം, അതിന്റെ മഹത്വം കൊണ്ട് വിദ്യക്കൊരു ഫലമുണ്ടല്ലോ. ആ ഫലം എന്ന് പറയുന്നത് എന്താണ്, ഈ രാഗദ്വേഷാദികളൊന്നും ഇല്ലാത്ത ആത്മപ്രാപ്തിയാണ്, ആത്മനിഷ്ഠ, അതാണ് അതിന്റെ ഫലം. ആ മഹത്വത്തെ അവർ മനസ്സിലാക്കി സേവയുടെ ഫലം പറയുന്നു. ശരിയായിട്ടുള്ള സേവ കൊണ്ട് അവന്റെ രാഗദ്വേഷാദികളെല്ലാം ഇല്ലാതാകുന്നു. അതുകൊണ്ട് തെക്ത രാഗദ്വേഷമോഹ ഈർഷ്യാദി ദോഷവും, അവരുടെ രാഗദ്വേഷ മോഹ ഈർഷ്യ ഈ ദോഷങ്ങളെല്ലാം അവരറിയാതെ തന്നെ പോയി. സേവയുടെ ഫലം അതാണ്. അതുകൊണ്ട് സേവ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെന്താ? ഇതൊന്നും പുതിയ ആചാര്യന്മാരാൽ ആരും ഉണ്ടാക്കിയ ശങ്കരാചാര്യരോ പിന്നീട് ഏതെങ്കിലും ആചാര്യനോ ഉണ്ടാക്കിയ രീതിയൊന്നുമില്ല. ഇത് അനാദികാലമായി നിലനിൽക്കുന്ന രീതിയാണ്. ഗുരുകുലത്തിൽ പോവുക, ഗുരുവിന്റെ സമീപത്തിൽ താമസിക്കുക, അവിടെ സേവ ചെയ്യുക, സേവ ചെയ്ത് ആത്മശുദ്ധി വരുത്തുക. അതിന്റെ പ്രയോജനം അതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പരസ്പര രാഗദ്വേഷങ്ങളോടുകൂടിയൊക്കെയാണ് വന്നതെങ്കിലും അവിടെ ഈ സേവ കൊണ്ട് അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടായി. ഭൂത്വ ഔഷധ ബ്രഹ്മചര്യം പ്രജാപത്വം ഒരു തപസ്സെന്നുള്ളതിലേക്ക്. പിന്നെ എന്തിനാ ബ്രഹ്മചര്യത്തിന്റെ ആവശ്യം? ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന തപസ്സും അവർ ഗുരുവിന്റെ സന്നിധിയിൽ അനുഷ്ഠിച്ചു. അതിന്റെയൊക്കെ പ്രാധാന്യത്തെയും മഹത്വത്തെയും ഒക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുകയാണ്. തേനയിതം പ്രഖ്യാപിതം ആത്മവിദ്യാഗൗരവം പറയുന്നു. ഈ കഥയിലൂടെ വെളിവാക്കുന്നത് ആത്മവിദ്യയുടെ മഹത്വമാണ്. അതിനെങ്ങനെയാ സമീപിക്കേണ്ടത്? അതിനെ നേടുന്നതിനുള്ള സാധന എന്താണ്? അതിനെ നേടുന്നതിനുള്ള മുഖ്യമായ സാധന ഗുരുകുലവാസം തന്നെ. അവിടെ തന്നെ എന്താണ്, ഗുരുസേവ, അത് തന്നെയാണ് മുഖ്യമായത്. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയെല്ലാം, ശ്രവണ മനനാദികളെല്ലാം അത് കഴിഞ്ഞു. ഇപ്പൊ ഗുരുസേവ ചെയ്തതിന് ശേഷമാണ് പിന്നീട് പ്രജാപതി ചോദിച്ചത് എന്തിനാ വന്നാണ്. അപ്പോഴേ അതിന് ആ ശ്രവണത്തിന് പോലുമുള്ള യോഗ്യത വന്നത്. ഇതിലൂടെയാണ് പിന്നീട് അതാണ് അടുത്ത് ഇനി ചോദിക്കുന്നു, സമാധാനം പറയുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല, അതൊക്കെ തുടർന്നു. ആദ്യം ഗുരുസേവ തന്നെയാണ്, അതാണ് ശാസ്ത്രീയ സമ്പ്രദായം, അത് തന്നെയാണ് ആചാര മര്യാദ. അതിലൂടെ ആത്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കുകയാണ്. ഇത്രയും മഹത്വമുള്ളതാണത്. അതിനു വേണ്ടിയിട്ട് ഒരു ജീവിതം തന്നെ സമർപ്പിച്ചാലേ അത് സാധ്യമാകും. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് ഗൃഹസ്ഥന്മാർക്കൊന്നും ഇത് സാധ്യമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം അവരുടെ ജീവിതം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കും. അവർക്ക് തപസ്സനുഷ്ഠിക്കാൻ അവിടെ സമയം. രണ്ടു കൂട്ടരും പറഞ്ഞല്ലേ, എല്ലാം ഉപേക്ഷിച്ചു, അമൃതവും അസ്തരസവും എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രജാപതിയുടെ അടുത്ത് വന്ന് വെറും സാധാരണക്കാരെ പോലെ അവിടെ നിന്ന് സേവനം ചെയ്ത് അവർക്ക് മനഃശുദ്ധി വന്ന ദേഷ്യയെല്ലാം പോയി തോന്നിയപ്പോ ഗുരു വിളിച്ചു ചോദിച്ചു, എന്തിനാ വന്നത്? ഇന്നത്തെ കാലത്ത് ഇതുവല്ലതും നടക്കും? ഇന്നത്തെ കാലത്ത് വന്നിട്ട് വന്ന ഉടനെ ചോദിച്ചില്ലെങ്കിൽ ഗുരുവിനെ പ്രോസിക്യൂട്ട് ചെയ്യും, കോടതിയിൽ പോകും കേസ് വേണ്ട. ഈ ഗുരു ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു, പക്ഷെ വന്നിട്ട് ഇതുവരെ എനിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചില്ല, അതുകൊണ്ട് നഷ്ടപരിഹാരം തരണം, ഇത്ര ലക്ഷം രൂപ എന്ന് പറയും ശേഷം അങ്ങനത്തെ കാലമാണ്. പഴയ കാലം പറയുക, ആത്മവിദ്യയുടെ മഹത്വം